ഇന്ന് പകൽകാലം ഈ പ്രാർത്ഥനാലയത്തിൽ വന്നിരിക്കുന്ന കർത്തൃദാസനും ഈ ആത്മീയ ആരാധന ലീഡ് ചെയ്യുന്ന വാത്സല്യ യുവ സഹോദരങ്ങൾക്കും ഈ ദൈവസഭയുടെ അംഗങ്ങളായി അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഈ ആത്മീയ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിസ്തുല്യ വന്ദനമറിയിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ പകൽകാലം ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി, എൻ്റെ ആത്മീയ വീക്ഷണത്തിൽ ഇതുപോലെയുള്ള ആത്മീയ ആരാധനകൾ പൂർണ്ണ തൃപ്തി തരുന്നതല്ല. നിങ്ങൾക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ ചിന്ത. ദൈവസഭാ ജനങ്ങൾ ഒരുമിച്ച് കൂടി കൈയടിച്ച് ആരാധിച്ച് ദൈവദാസന്മാരുമായിട്ട് നേരിട്ടൊന്ന് സന്ധിച്ച് കർത്താവിൻ്റെ മേശ അനുഭവിച്ച് ആരാധനയുടെ ആ അനുഭവങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. എന്നാൽ എന്തുകൊണ്ടോ ഈ പ്രത്യേക സാഹചര്യങ്ങൾ ചില മാസങ്ങളായി, നാം മാത്രമല്ല പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള ആത്മീയ ആരാധനയാണ് നടന്നു വരുന്നത്. 100% തൃപ്തിയില്ലെങ്കിലും ഇപ്പോൾ നമുക്ക് ക്രമീകരിക്കപ്പെട്ട ഈ ക്രമീകരണങ്ങളിലൂടെ ദൈവരാജ്യങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും പ്രോട്ടോക്കോൾ നാം മാനിച്ചുകൊണ്ട് ഇപ്രകാരമെങ്കിലും കർത്താവിനെ ആരാധിപ്പാൻ ലഭിക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞാനൊരു പാട്ടിൻ്റെ അടിപാടി കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ദൂത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആ പാട്ടിൻ്റെ അടിപാടി കർത്താവിൻ്റെ വചനം നമുക്ക് ചിന്തിക്കാൻ. ദൈവത്തിന് സ്തോത്രം. കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനെ, കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനെ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശു പരാ, ഞാനെന്തുള്ളു യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശു പരാ, നിൻ തിരു രക്തത്തിൽ തുള്ളികൾ തെറിച്ച ക്രൂശാതിൽ, നിൻ തിരു രക്തത്തിൽ തുള്ളികൾ തെറിച്ച ക്രൂശാതിൽ, അതിലോരോ തുള്ളികൾക്കുമായി ഞാനെന്തു നൽകും മറുവിലയായി, ഞാനെന്തുള്ളു യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശു പരാ, ഞാനെന്തുള്ളു 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 യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ. ഞാനെന്തുള്ളു യേശു പരാ. ഇന്ന് പകൽകാലത്തെ ധ്യാനത്തിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകാശനം നൽകിയ വചനം വായിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 12:2. ഫിക്സിംഗ് അവർ ഐസ് ഓൺ ജീസസ് എന്നുള്ള ചിന്തയാസ്പദമാക്കിയമാണ് നിങ്ങളുമായി ദൈവത്തിൻ്റെ വചനം പങ്കിടുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. താങ്ക് യു. ഇതുപോലെയുള്ള സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പലർക്കും തടസ്സമുണ്ടാകാറുണ്ട്. നമ്മുടെ കുഴപ്പമല്ല, ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെയും കുഴപ്പമല്ല, ഇൻ്റർനെറ്റിൽ സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകളാണ്. ദൈവത്തിന് സ്തോത്രം. മലയാളത്തിൽ യേശുവിനെ നോക്കുക എന്നുള്ള പദമാണ് കണ്ടെത്തുന്നത്. ഇതിൻ്റെ ഗ്രീക്ക് ഭാഷ വ്യക്തമായി പഠിക്കുമ്പോൾ യേശു കർത്താവിനെ സൂക്ഷ്മതയോടുകൂടെ നോക്കുക എന്നുള്ളതാണ്. യേശു കർത്താവിനെ ശ്രദ്ധയോടുകൂടെ നോക്കുക. ഒന്നുകൂടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കണ്ണ് ചിമ്പിക്കാതെ അഥവാ കൺപോളകൾ അടയ്ക്കാതെ സൂക്ഷിച്ചു നോക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് ഈ വാക്യം, ഈ വചനം ഇവിടെ ഉച്ചരിക്കുവാനുണ്ടായ കാരണങ്ങൾ? 11:12 ഒരുമിച്ച് ചേർന്ന് പോയി ധ്യാനിക്കേണ്ട ഭാഗങ്ങളാണ്. 11 വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണ് 12 പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. 11 പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ള ധാരാളം ഭക്തന്മാരുടെ, വിശ്വാസവീരന്മാരുടെ, വിശ്വാസികളുടെ ജീവചരിത്രങ്ങൾ, അവർ കർത്താവിന് വേണ്ടി ഭക്തിയോട് ജീവിച്ച് അനുഭവിച്ച കാര്യങ്ങളെല്ലാം പരാമർശിച്ചതിന് ശേഷമാണ് 12 ഈ ലേഖന കർത്താവ് പ്രവേശിക്കുന്നത്. ഈ 11 എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് യേശുവിനെ സൂക്ഷ്മമായി നോക്കണമെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിരിക്കുന്ന ഒരു ധാരണ കിട്ടണമെങ്കിൽ 11 ചില വചനങ്ങൾ ഞാൻ വായിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാകും. അതിൻ്റെ 36 വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. ഇത് പുതിയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചുള്ള ഒരു ഭാഗമാണ്. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളപ്പുകളിലും ഉഴന്ന് വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇന്നും ക്രിസ്തീയ സഭകൾ, ക്രിസ്തു ശിക്ഷ ഗണങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഈ ലേഖനം എഴുതുന്ന കാലഘട്ടങ്ങളിലുള്ള വിഷമങ്ങളെ ഓർക്കുമ്പോൾ, അവർ അഭിമുഖീകരിച്ച പ്രതിസന്ധികളെ ഓർക്കുമ്പോൾ, ഇന്ന് ക്രിസ്തുവിന് വേണ്ടി അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ തുലോം കുറവാണ്. യേശുവിനെ സൂക്ഷ്മതയോടെ നോക്കേണ്ടി വരുന്ന പശ്ചാത്തലം ഇവിടെ പൗലോസ് എടുത്തു പറയുന്നത്. ആ കാലങ്ങളിൽ ക്രിസ്തു ശിഷ്യന്മാരെ ചമ്മട്ടി കൊണ്ടടിച്ച് അടിക്കുന്ന നാളുകൾ, ഇവൻ പൗലോസിനെ പോലും പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവിനെ ശിക്ഷിച്ച ആ വിഷയം നമുക്കറിയാം. ആ ശിക്ഷാ നിയമങ്ങൾ ആ കാലത്തുള്ളതാണ്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു എന്നാണ് വായിക്കുന്നത്. ചങ്ങലകൾ, തടവുകൾ, ക്രിസ്തു ശിഷ്യന്മാരെ ജീവനോടെ പിടിച്ച് അവരുടെ സ്കിൻ ഉരിഞ്ഞു കളഞ്ഞ് കോലാടുകളുടെ തോല് ചുറ്റി ജടയാടുകളുടെയും കോലാടുകളുടെയും തോലുകൾ ചുറ്റിയിട്ട് മെഴുകുശീല പൊതിഞ്ഞ് വീഥികളിലെ വെളിച്ച സ്തൂപങ്ങളാക്കി മാറ്റി കത്തിച്ച അനുഭവങ്ങൾ, എത്രമാത്രം പ്രതിസന്ധികളിലൂടെ ക്രിസ്തീയ സഭ പോയ കാലങ്ങളും വർഷങ്ങളുമുണ്ട്. ഇതിന്റെ കാരണം ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോകത്തെ അയോഗ്യമായി കണക്കിലെടുക്കുന്ന ഏതൊരു വിശ്വാസിക്കും ജീവിതത്തിൽ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചേ പറ്റൂ. പക്വതയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വ്യത്യസ്ത നിലകളിലുള്ള കഷ്ടങ്ങൾ ഉണ്ടാകും. ഇന്നുള്ള പലരും കഷ്ടങ്ങൾ കൂടാതെയുള്ള ക്രിസ്തീയ ജീവിതത്തിനാണ് ഓവർ പ്രാധാന്യത കൊടുക്കുന്നത്. ആ കാലങ്ങളിൽ സാമ്പത്തികമായിരിക്കുന്ന നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുപരിയായി അവർ പ്രാർത്ഥിച്ചത് പ്രതിസന്ധികളിൽ നിന്നെ കൈവിടാതെ സാക്ഷിപ്പാൻ കൃപ നൽകണമേ എന്നുള്ളതാണ്. ലോകത്തെ ആര് യോഗ്യമായി കണക്കിലെടുക്കുന്നുണ്ടോ അവരെ സംബന്ധിച്ച് ജീവിതം വലിയ പ്രശ്നമൊന്നുമല്ല. എന്നാൽ ലോകത്തെ അയോഗ്യമായി കൗണ്ട് ചെയ്ത് അയോഗ്യമായി കരുതി ആരാണോ മുൻപോട്ട് പോകുന്നത് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പരിശോധനകളും ഉണ്ടാകും. ഈ കാലഘട്ടങ്ങളിലും സുവിശേഷീകരണത്തിന് സ്വാതന്ത്ര്യമില്ലാത്ത, ആത്മീയ ആരാധനകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത പല രാജ്യങ്ങളിലും ദൈവത്തിൻ്റെ മക്കൾ ധാരാളം വ്യഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരും പറയുന്നത് ഇതാണ്, ഈ ലോകം എനിക്ക് യോഗ്യമല്ല. ഇന്ന് പകൽകാലം ഈ സന്ദേശം കേൾക്കുന്ന ക്രിസ്തുവിൽ വിശുദ്ധന്മാരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തെ യോഗ്യമായി കണക്കിലെടുക്കാതെ മുൻപോട്ട് പോകുന്ന വിശുദ്ധന്മാർക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമെങ്കിൽ തന്നെയും അവരെ പരിപാലിക്കുന്ന, അവരെ കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ സൂക്ഷ്മതയോടുകൂടെ നോക്കേണ്ട പശ്ചാത്തലം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പരിശോധനയും പ്രയാസങ്ങളും വരുമ്പോഴാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ രോഗം വരുമ്പോൾ, സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, ചില പ്രത്യേക വിഷയങ്ങൾ വരുമ്പോൾ, ഒരു പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ പലരും മുഖം വാടിയവരായി, അവരുടെ ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ടവരായി, എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞ് ഭാരപ്പെട്ട് വിഷമിച്ച് മുൻപോട്ട് പോകുമ്പോൾ, ഇന്ന് പകൽകാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ആ സമയങ്ങളിൽ നമ്മുടെ അരുമനാഥനായിരിക്കുന്ന കർത്താവിനെ സൂക്ഷ്മതയോടുകൂടെ നോക്കുക. ഈ 11 അധ്യായത്തിൽ പഴയ നിയമഭക്തന്മാരിൽ വീര്യത്തോടെ നിന്ന, വിശുദ്ധിയോടെ നിന്ന, ദൈവിക പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ട പലരെയും കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അവരെ ആരെയും നോക്കുവാൻ പൗലോസ് പറയുന്നില്ല. പൗലോസ് ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. നിങ്ങൾക്കെന്നെ അനുകരിക്കാം. പക്ഷേ പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലും പൗലോസ് എടുത്തു പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനെ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിനെ സൂക്ഷ്മതയോടുകൂടെ നോക്കുക. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഈ വചനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ കർത്താവിനെ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ സൂക്ഷ്മതയോടുകൂടെ നോക്കാം. പെട്ടെന്ന് കർത്താവിൻ്റെ കഷ്ടപ്പാടുകളെ ഓർപ്പിക്കുന്ന ചില ഫോട്ടോകളും ചില സ്തൂപങ്ങളും ഒക്കെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അതൊക്കെ അവരെ നോക്കിയേച്ച് അർത്ഥം ഗ്രഹിക്കാതെ പോകുമ്പോൾ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ അങ്ങനെ കണ്ട് ആരാധിക്കുന്നവരല്ല. രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ നിഷ്കളങ്കനായ നമ്മുടെ കർത്താവ്, പാപം ചെയ്യാത്ത നമ്മുടെ കർത്താവ്, മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ കിടക്കുന്നത് ലിറ്ററലായിട്ട് കാണുന്നതിലുമുപരി ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ അന്തരാത്മാവിൽ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാതിരിക്കാൻ പറ്റിയില്ല. സ്തോത്രം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ, ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആരെ ശ്രദ്ധിക്കാൻ പോയാലും പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു മതസ്ഥാപകനെയോ ഗുരുക്കന്മാരെയോ നമ്മളെ നടത്തിയവരെയോ ഒക്കെ ശ്രദ്ധിക്കാൻ പോയാൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പരാജയപ്പെടാതെ ക്രിസ്തീയ ജീവിതയാത്ര വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് കർത്താവിനെ നോക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആന്തരിക കണ്ണുകൾ അവനിൽ പതിപ്പിക്കുക എന്നുള്ളതാണ്, അവനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചില മാസങ്ങളായി നമുക്കറിയാവുന്നവരും ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും അതോടൊപ്പം പല ദൈവമക്കളും പ്രതിസന്ധികളിലൂടെ പോകുന്നവരാണ്. പല നിലകളിൽ അവരവർക്ക് അവരുടെ ഭാരം വലുതാണ്. എനിക്ക് എൻ്റെ ഭാരമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരം വലുതാണ്. എന്നാൽ നാം മാത്രമല്ല, ഇതുപോലെ ധാരാളം ജനങ്ങൾ വ്യത്യസ്ത നിലകളിലൂടെ വിഷമഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ വിജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, സ്തോത്രം. ലോകം തരുന്ന നന്മകളിലേക്കോ ലോകം ഒരുക്കി വെച്ചിരിക്കുന്ന ഒന്നിലേക്കുമല്ല, എന്റെ അരുമനാഥനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ ഇങ്ങനെ ഒന്നുകൂടെ അവസരമെടുക്കുന്ന കർത്താവേ, ഒന്നുകൂടെ തീരുമാനമെടുക്കുന്ന കർത്താവേ, ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ കർത്താവിങ്കിലേക്ക് നോക്കി അവന്റെ കണ്ണുകളിലേക്ക് മാനുഷ്യ കണ്ണ് പതിപ്പിച്ച് തീരുമാനമെടുത്ത പത്രോസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ പറ്റും. ഞാനത് വായിക്കാം, വളരെ ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22, 23, 24 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കര വിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഈ വാക്യങ്ങളിലൂടെ ധാരാളം വ്യാഖ്യാനങ്ങളും ദൈവത്തിന്റെ ചിന്തകളെല്ലാം കഴിഞ്ഞ നാളുകൾ നമുക്ക് കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ മേഖലയിലേക്കല്ല ഞാൻ കടന്നു പോകുന്നത്. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അത് ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞ് പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്റെ മേൽ നടന്നു. പത്രോസ് വെള്ളത്തിന്റെ മേൽ നടന്നത് തന്റെ കണ്ണ് യേശുവിന്റെ കണ്ണിൽ പതിഞ്ഞതുകൊണ്ടാണ്. ഒരു പ്രതിസന്ധി ഘട്ടം. പത്രോസ് ഇപ്പോൾ നിൽക്കുന്നത് തിരമാലകളുള്ള വെള്ളത്തിലാണ്, ഓളങ്ങളുള്ള വെള്ളത്തിലാണ്, താഴുവാൻ സാധ്യതയുള്ള വെള്ളത്തിലാണ്. ചില നിമിഷങ്ങൾ താൻ വെള്ളത്തിന്മേൽ നടന്നു എന്ന് വായിക്കുന്നുണ്ട്. ആ നടത്തത്തിൽ പത്രോസിന്റെ പഴയ നടത്തവുമായിട്ട് വ്യത്യാസമുണ്ട്. ജീവിതത്തിൽ പത്രോസ് വെള്ളത്തിൽ നടന്നിട്ടില്ല. ആഴമേറിയ വെള്ളത്തിൽ നടന്നിട്ടില്ല. ഇവിടെ തന്റെ അക്ഷരീയമായിരിക്കുന്ന കണ്ണും തന്റെ ഉള്ളവും തന്റെ ചെവിയും കർത്താവിന്റെ വാക്കുകളെ കേട്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് പത്രോസ് നടക്കാൻ തുടങ്ങി. അതാണ് സൂക്ഷ്മതയോടെ നോക്കുക എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു നോക്കുക. കുറച്ച് സമയങ്ങൾ, നിമിഷങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അവൻ കാറ്റ് കണ്ട് സ്തോത്രം പേടിച്ചു തുടങ്ങുകയാൽ, ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം, കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ തന്റെ കാഴ്ചപ്പാട് പോയി. യേശുവിന്റെ മേൽ പതിപ്പിച്ച കണ്ണ്, തന്റെ ദൃഷ്ടി കാറ്റിന്മേലായിപ്പോയി. തിരമാലകളെ നോക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്റെ പഴയ സ്റ്റെപ്പിൽ നിന്ന് തന്റെ കാലുകൾ വെള്ളത്തിൽ താഴുവാൻ തുടങ്ങി. ശ്രദ്ധിക്കണം, വെള്ളത്തിൽ താഴുവാൻ, കാലുകൾ താഴുവാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് പത്രോസ് നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ കാലടികളെ ഇടർപ്പിക്കുവാൻ, ദർശനത്തെ നഷ്ടപ്പെടുത്തുവാൻ, സമർപ്പണത്തെ ഇല്ലാതാക്കുവാൻ, പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിക്കുവാൻ, ദൈവത്തോടുള്ള ആ ബന്ധത്തെ ഇല്ലാതാക്കുവാൻ സാധ്യതയുള്ള ദുഷ്ടന്മാരെ കൊണ്ട് ഇളകി മറിയുന്ന ഒരു കടലിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്നുള്ളത് മറന്നു കളയരുത്. സ്തോത്രം, എപ്പോ വേണമെങ്കിലും തകർന്നു പോകാം. അതുകൊണ്ട് ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ സൂക്ഷ്മതയോടുകൂടി നോക്കി യാത്ര തുടരുക. പ്രത്യാശയുടെ തുറമുഖം എത്തുന്നതുവരെയും ക്രിസ്തുവിനെ നോക്കി യാത്ര തുടരുക. അവർക്ക് മാത്രമേ ശുഭതയോടുകൂടെ, സ്ഥിരതയോടുകൂടെ വിശ്വാസ ജീവിതത്തിൽ ഓടുവാൻ പറ്റിയുള്ളൂ, ഓട്ടം തികയ്ക്കുവാൻ പറ്റിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ കാലയളവിൽ നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോകരുത്. നാം പാടുന്നുണ്ട്, നാം ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രസംഗങ്ങൾ ധാരാളം കേൾക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന് ഇതെല്ലാം നല്ലതാണ്, അനുഗ്രഹമാണ്. പക്ഷെ ഇതിന്റെ മധ്യത്തിൽ ഞാൻ അർപ്പിക്കട്ടെ, യേശു കർത്താവിനെ നമ്മുടെ ദൃഷ്ടി അവന്റെ മേൽ പതിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് യേശുവിനെ സൂക്ഷ്മതയോടുകൂടെ ദൃഷ്ടി പതിപ്പിച്ച മറ്റൊരു വ്യക്തിയെ കുറിച്ച് വായിക്കുന്നുണ്ട്. 13-ാം അധ്യായം. അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, "സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അടിഞ്ഞിരിക്കുന്നു" എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു, അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ 18 സംവത്സരമുള്ള കൂനിയായ സ്ത്രീ ഒരു രോഗാത്മാവാണത്. സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയല്ല ആ സിനഗോഗിൽ വന്നത്. യേശു സിനഗോഗിൽ പ്രസംഗിക്കുന്നു, ഉപദേശിക്കുന്നു എന്ന് എങ്ങനെയോ ഇവളുടെ ചെവിയിൽ കേട്ടു. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, മാന്യന്മാരിരിക്കുന്ന സദസ്, യഹൂദന്മാരുടെ പ്രമാണികളും പരീശന്മാരും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം, ദ ഡേ ഓഫ് സബത്ത്. ചോദ്യം ചെയ്യാൻ വകുപ്പുകളുണ്ട്. അവിടെ ഈ കൂനിയായ സ്ത്രീ എവിടെ നിന്ന് വന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഞാൻ അനുമാനിക്കുന്ന ഇപ്രകാരമാണ്, അവൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേ കൂനിക്കൊണ്ടാണ് വന്നത്. ആ യാത്രയിൽ അവൾ കഠിനത അനുഭവിച്ചു. യേശുവിന്റെ ഉപദേശം കേൾക്കാൻ കൂനിക്കൊണ്ട് നടന്നു വരേണ്ടി വന്നു. സ്തോത്രം. പലരും ചോദിച്ചു കാണും, എന്റെ അനുമാനമാ, അമ്മച്ചി സ്ത്രീയെ നിങ്ങൾ എങ്ങോട്ടായി കൂനിക്കൂനി പോകുന്നത്? അവൾക്ക് മറുപടിയില്ല. സ്തോത്രം. അവൾ കൂനി 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 ആ സിനഗോഗിൽ, ആ പള്ളിയിൽ യേശുവിന്റെ ഉപദേശം നമ്മളെപ്പോൾ നിരിക്കാൻ മേലാത്തൊരു സ്ത്രീ. നമ്മളൊക്കെ ഈ ചാരി ബെഞ്ച് ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട വണ്ണം ഇരിക്കുന്നവരല്ല. അശ്രദ്ധരായിട്ടൊക്കെ ഇരിക്കുന്നവരാ. എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ച് എന്റെ വ്യക്തിപരമായ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് പറയാം. അവളെ ആര് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള അവൾക്ക് വിഷയമല്ല. അവളുടെ ശരീരത്തിൽ ഒരു കൂനുണ്ടല്ലോ, അത് തന്റെ നോട്ടത്തെ ബാധിക്കുന്നില്ല. അതേ അവസ്ഥയിലിരുന്നു കൊണ്ട് യേശുവിനെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു. അവളുടെ ബലഹീന ശരീരം കൊണ്ട് 10 പേരുടെ മുൻപാകെ തല ഉയർത്താൻ പറ്റുന്നില്ല. ഞാൻ ആ സ്ത്രീയുടെ ഇരിപ്പ് എന്റെ മനോഭാവത്തിൽ ഞാൻ കാണുകയാണ്. വളരെ വിഷമിച്ചായിരിക്കും യേശുവിനെ നോക്കിയത്. യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന തിരുവായ്മൊഴികൾ ആ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. എന്റെ കർത്താവിന്റെ കണ്ണ് അവളുടെ മേൽ പതിഞ്ഞു. യേശു അടുക്കെ വിളിച്ചു. യേശു കൈവച്ചു. ഇവിടെ പറയുന്നത് അവൾ ക്ഷണത്തിൽ നിവർന്നു എന്നാണ്. ഇന്ന് പകൽകാലം ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ വചനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിലേത് നിലകളിലുള്ള കൂനാണോ ഈ പ്രസംഗം കേൾക്കുമ്പോൾ, ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ, നീ ക്രിസ്തുവിനെ സൂക്ഷ്മതയോടെ നോക്കുമ്പോൾ നിന്റെ കൂനിനെ നിവർത്തുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. നിന്റെ ജീവിതത്തിലെ കൂനെന്താണ്? രോഗമാണോ? പ്രശ്നങ്ങളാണോ? ചില വിഷമതകളാണോ? നിന്നയുടെ വാക്കുകളാണോ? എനിക്ക് 10 പേരുടെ മുൻപിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ചിന്താഭാരങ്ങളാണോ? നിന്റെ പദവികളിൽ ഉണ്ടായ ചില വ്യതിചലനങ്ങളാണോ? നീ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങളാണോ? ചില സൈക്കോളജിക്കൽ ഫീലിംഗ് ആണോ? ചില തെറ്റിദ്ധാരണയാണോ? ചില നിരാശകളാണോ? നിനക്ക് വേണ്ട വിധത്തിൽ നോക്കുവാൻ പറ്റാതിരിക്കുന്നതെങ്കിൽ ആ പ്രതിസന്ധിയോട് കൂടെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അവൻ നിനക്ക് ആ കൂനു മാറ്റുവാൻ ശക്തനായി കൂടെയുണ്ട്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, ശ്രദ്ധ വിടരുത്. ഈ സ്ത്രീ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി, സൂക്ഷ്മതയോടെ നോക്കി. ആ നോട്ടം ക്രിസ്തുവിന് ഇഷ്ടമായി. ക്രിസ്തു അടുക്ക വിളിച്ചിട്ട് ആരെയും വിളിച്ചില്ല. എത്ര പേരെന്ന് അവിടെ ഉണ്ടായിരുന്നു. ഈ സ്ത്രീയെ മുന്നോട്ട് വിളിച്ചു. അവളെ കൂനിക്കൂനി യേശുവിന്റെ അടുക്ക ചെന്നു. യേശു കൈവച്ച് പ്രാർത്ഥിച്ചവക്ക് സൗഖ്യമായി, നിവർന്നു. ഇന്ന് പകൽകാലം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ, പ്രശ്നങ്ങളാകുന്ന ചില കൂനുകൾ ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നെ കർത്താവ് കാണട്ടെ, നിന്നെ കർത്താവ് സ്പർശിക്കട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ വരട്ടെ. നിവർന്ന് നിൽക്കത്തക്ക രീതിയിൽ ഈ പാൻഡമിക് പീരീഡിൽ ദൈവസഭ തയ്യാറാകുക, വിശുദ്ധന്മാർ തയ്യാറാകുക, ദൈവമക്കൾ തയ്യാറാകുക. ദൈവത്തിന് സ്തോത്രം. അവനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ലഭിക്കുന്ന നാല് സത്യങ്ങൾ കൂടെ തൊടുകുറിയായി പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ പറഞ്ഞതിൻ്റെ കാരണം നാല് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. രണ്ടാം വാക്യത്തിൽ ഒന്ന്, തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷത്തെ യേശു ഓർത്തു. രണ്ട്, അപമാനം അലക്ഷ്യമാക്കി. മൂന്ന്, ക്രൂശിനെ സഹിച്ചു. നാല്, ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്ന്, തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്തു. മുൻപിലെ സന്തോഷം ഓർക്കുന്നവരെ സംബന്ധിച്ച് സാരമില്ല ജീവിതം. നമ്മുടെ മുമ്പിലെ സന്തോഷം എന്താണെന്നറിയാമോ? നാ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരും, കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരും, ഈ ക്ലേശങ്ങൾ മാറും, ഈ പ്രയാസങ്ങൾ മാറും, നാം അവരെ നേരിൽ കാണും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അപമാനം അലക്ഷ്യമാക്കാം. ജീവിതത്തിൽ വരുന്ന അപമാനകരമായിരിക്കുന്ന വിഷയങ്ങളെ സ്തോത്രം കാര്യമാക്കാതെ മുൻപോട്ട് പോകാം. ചില ക്രൂശിന്റെ അനുഭവങ്ങൾ സഹിക്കാൻ തയ്യാറാകാം. നാല്, നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തു. പ്രൈസ് ഗാഡ്. വലത്തുഭാഗത്തിരിക്കുന്നത് പെട്ടെന്ന് നടക്കത്തില്ല. അപമാനം അലക്ഷ്യമായവർക്ക് സംഭവിക്കും, ക്രൂശിനെ സഹിക്കുന്നവർക്ക് സംഭവിക്കും. നാം അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ കൂടെ വാഴും. ഇന്ന് പകൽകാലം വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ആ ഒരു വാക്യം കൂടി ഉദ്ധരിച്ചുകൊണ്ട് എന്റെ സന്ദേശത്തെ ഞാൻ ഇവിടെ നിർത്തട്ടെ. അവങ്കലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിക്കപ്പെട്ടു, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ നാളുകളിൽ നമ്മുടെ കർത്താവിനെ ശ്രദ്ധയോടെ നോക്കാം, സൂക്ഷ്മതയോടെ നോക്കാം, അവനിൽ നിന്ന് പലതും പ്രാപിക്കാം, അവനെ മാതൃയാക്കാം, അവനെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം. ഈ ലഘു ഈ ആത്മീയ സന്ദേശം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവസഭയ്ക്കും സ്തോത്രം. കർത്താവിൻ്റെ ദാസനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു.